Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Om Satyashchidatma Vividhakritishchit Siddhyet Pratak Satyachito Nabhinnam Bhusha Vikara Kimusanti Satyam Vinasuvannam Prithagatra Loke Tyad Yushmadora Smati Sampratishtham Tasmin Vinashte Smati Moolabodhad Tad Yushmadasman Mati Vajjidika Stitir Jolanti Sahajatmanasyat Bhutam Bhavishyaccha Bhavat Swakalem Tad Vartamanasya Vihaya Tattvam Hasyana kimsyat gatabhavicharcha vinaika sankhyam gananeva loke kvabhadi dikkala kathavinasman dikkala lileha vapurvayam chet na kvabhi bhamo na kadabhi bhamaham vayam tu sarvatra sadacha bhamaham dehatma bhave nyajadau samanau ekasya dehe hridi dipta atma akramya deham cha jagatcha purnaha parasya meyam tanu matram atma ajnasya vijnasya cha vishwamasti purvasya drishyam jagadeva satyam parasya drishyashraya bhutamekam satyam prapurnam pravibhati arupam videhe prayatnasya cha kopi vadaha tayor dvayor moolam ajanatam syat Videhe prayatnasya cha moolavastu sanjanatam naiva vidhirna yatnaham Adhyatma sadhanayil pravrtichu kundi irikkina Uru sadhagana varavana samshayavana Swaprayatnam kondu ee satya darshanamo adhavam Vidhi anu namale niyantranam chayunata Idu nilai paranya pole uru uttaram kittatha keeramuttiyanu Swaprayatnam anu ennu orikke thonum Mattoru samayathu thonum vidhi anu thonum ചിലപ്പോഴൊക്കെ സ്വപ്രയത്നം ഫലിക്കുന്നതായിട്ട് കാണും, ചിലപ്പോൾ വിധി സ്വപ്രയത്നത്തിനെ അമർത്തുന്നതായിട്ട് അടിച്ചമർത്തുന്നതായിട്ട് കാണും. അതിന്റെ ഉത്തരമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, വിധേഹേ പ്രയത്നസ്യ ച കോപി വാദഃ തയോർ ദ്വയോർ മൂലമജാനതാം സ്യാത്. വിധിയാണോ പ്രയത്നമാണോ എന്ന് വാദം ചെയ്യുന്നവര് രണ്ടിന്റെയും മൂലം അന്വേഷിക്കാത്തവരാണ് ഈ വാദത്തിന് ഒരുമ്പിടുന്നത് എന്നാണ്. വിധേഹേ പ്രയത്നസ്യ ച കോപി വസ്തു, വിധിക്കും പ്രയത്നത്തിനും ആശ്രയമായിട്ട് അധിഷ്ഠാനമായിട്ട് ഉള്ള വസ്തുവിനെ സഞ്ജാനതാം, അതിനെ അറിയുന്നവര് അവർക്ക് നൈവ വിധിഹി ന യത്നഹ, അവർക്ക് അവിടെ വിധിയോ യത്നമോ രണ്ടിന്റെയും ചോദ്യമേ ഉദിക്കുന്നില്ല. വിധേഹേ പ്രയത്നസ്യ ച കോപി വസ്തു സഞ്ജാനതാം നൈവ വിധിർന്ന യത്ന. വാൽമീകി രാമായണത്തിൽ ഇതൊരു ചർച്ച വരും. പട്ടാഭിഷേക വിഘ്നം ഏർപ്പെട്ടപ്പോ ലക്ഷ്മണൻ ഇപ്പൊ തന്നെ അച്ഛനെ പിടിച്ച് കെട്ടിയിടണം, അടിക്കണം, അയോധ്യയെ മുഴുവൻ ഭസ്മമാക്കണം എന്നൊക്കെ ഉള്ള വാദമാണ്. ഭഗവാൻ പറയുന്നു, വിധിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, വിധിയാണ് ഇതിനൊക്കെ കാരണം. നിയതി കാരണം ലോകേ നിയതി കർമ്മസാധനം. ആ വിധി കൈകേകിയെയും ഉപയോഗിച്ചു, നമ്മളെയും ഉപയോഗിച്ചു, കൈകേകിയുടെ ബുദ്ധിയിൽ പ്രവർത്തിച്ചു, എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അപ്പൊ ലക്ഷ്മണന്റെ വാദം, മൂഢന്മാരാണ് ഈ വിധിയെ അനുസരിക്കുന്നത്, ധീരന്മാരായിട്ടുള്ളവര് പൗരുഷത്തിനെ ആശ്രയിച്ചുകൊണ്ട് എന്താണോ അവർക്ക് വേണ്ടത് അത് സാധിച്ചെടുക്കും എന്നാണ് ലക്ഷ്മണന്റെ വാദം. ഇവിടെ വിധി പ്രയത്നം എന്ന് രണ്ടിനെയും വെച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നത്, വിധി എന്ന് വെച്ചാൽ എന്താ, നമുക്ക് പിടിച്ചാ കിട്ടാതെ ഉള്ള ജീവിതത്തിന്റെ ഒഴുക്കിനെ നമ്മൾ വിധി എന്ന് പറയുന്നു. നമ്മളുടെ നിയന്ത്രണത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനെ പ്രയത്നം എന്ന് പറയുന്നു. വിധി ആർക്കാണ്, പ്രയത്നം ആർക്കാണ് എന്ന് ചോദിച്ച് തന്റെ മൂലം അന്വേഷിച്ചാൽ അവിടെ വിധിയുമില്ല പ്രയത്നവുമില്ല. വിധി ആർക്കാണ്, എനിക്ക്, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ഞാൻ എന്നുള്ള ഈ അഹങ്കാരം, ജീവഭാവം തന്നെ കള്ളം. പ്രയത്നം ചെയ്യുന്നു, എന്റെ പ്രയത്നം, പൗരുഷം. ഈ പൗരുഷം ഉപയോഗിക്കുന്ന ആളാരാ, ഒരു പ്രത്യേക ഒരു ഞാനുണ്ട് എന്നും എനിക്ക് പൗരുഷമുണ്ട് എന്നും ധരിക്കുകയാണ്. ഈ ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴും അവിടെയും ഞാനില്ല. അല്ലാതെ യുക്തി കൊണ്ട് ഇതിനൊരു മറുപടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മുട്ടയിൽ നിന്നും കോഴി വന്നുവോ കോഴിയിൽ നിന്നും മുട്ട വന്നുവോ എന്നുള്ള ചോദ്യത്തിൽ വന്ന് നിൽക്കും. വാസ്തവത്തിൽ ഇവിടെ മുട്ടയുമില്ല കോഴിയുമില്ല, മുട്ട കോഴിയായി മാറുന്നു, കോഴി മുട്ടയിടുന്നു. എവിടെ ഉത്തരം കിട്ടും? അതായത് ഒന്നിൽ മുട്ട അല്ലെങ്കിൽ കോഴി രണ്ടും കൂടെ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കൂ, ആലോചിച്ച് നോക്കൂ. ദ്വൈതമില്ല അവിടെ. ഈ ചോദ്യം നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ തോന്നുന്നു. ആചാര്യസ്വാമികൾ ഇതേ ചോദ്യം, അദ്ദേഹം കോഴി മുട്ട എന്നല്ല പറഞ്ഞത്, മരവും മുത്തും പറഞ്ഞിട്ട് പറയുന്നു മഠേതരമാണ് ഈ ചോദ്യം എന്നാണ്. മഹാമഠേതരമാണ് ഈ ചോദ്യം ചോദിക്കുന്നവര് ചെയ്യുന്നത്. എന്നിട്ടത് ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്നു. എന്താന്ന് വെച്ചാൽ ഒന്നില് മുട്ട അല്ലെങ്കിൽ കോഴി, ഇത് രണ്ട് ഒന്നേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു കോഴിയും അതിന്റെ മുട്ടയും, അല്ലാതെ മുട്ടയിൽ നിന്ന് കോഴി വന്നോ കോഴിയിൽ നിന്ന് മുട്ട വന്നോ എന്നുള്ള ചോദ്യം തന്നെ അബദ്ധമാണ്. ഒന്നില് മുട്ടയുണ്ടാവും അവിടെ, അല്ലെങ്കിൽ കോഴി ഉണ്ടാവും, രണ്ടും കൂടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുവോ? ഒന്ന്, രണ്ട്, രണ്ടും ഉപയോഗശൂന്യമായി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ, കോഴിയെ കൊന്നിട്ട് കഴിഞ്ഞാൽ രണ്ടും മണ്ണോട് മണ്ണായി. മരം മുറിച്ചു തള്ളിക്കളഞ്ഞാൽ, മരത്തിന്റെ വിത്തും ഉപയോഗിക്കാതെ പൊട്ടിച്ച് കേടുവരുത്തി കളഞ്ഞാൽ രണ്ടും മണ്ണോട് മണ്ണായി. മൃത്തികേത്യവ സത്യം. ഒരേ ഒരു വസ്തു രണ്ടായിട്ട് പിരിഞ്ഞിട്ട് പരസ്പര ആശ്രയം ഉണ്ടാക്കി നമ്മളെ ഭ്രമിപ്പിക്കുകയാണെന്നാണ്. ഒന്നായ നിന്ന് ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽപദം ഇണ്ടാവതല്ല മമ. പണ്ടേക്കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിൽ ഇഹ നാരായണായ നമ. ഒന്നായ വസ്തു രണ്ടെന്നുപോലെയും പലതെന്നുപോലെയും പെരുത്തിട്ട് നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്. വസ്തു ഇവിടെ ഒന്നേ ഉള്ളൂ, അതിൽ രണ്ടാമതൊന്ന് കൽപ്പിച്ചാൽ അനന്ത കൽപ്പനാ പരമ്പര ഉണ്ടാകുന്ന, ഒരിക്കലും ഉത്തരം കിട്ടാതെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെ, അത് യുക്തിയുടെ വിഷയം, അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഭഗവാൻ ഇവിടെ നമ്മളെ ശ്രദ്ധിപ്പിക്കുന്നത് വിധിയാണോ പ്രയത്നമാണോ? ഒരു തരത്തിൽ നമ്മള് ശാരീരികമായിട്ട് ചിന്തിക്കുമ്പോ, പ്രപഞ്ചത്തിൽ നമ്മളുടെ ജീവിതത്തിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ പ്രയത്നത്തിന് ഒരു സ്ഥാനവും ഇല്ല എന്ന് നമ്മൾ കാണും. ഒരു 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 പ്ലെയിനിൽ നോക്കുമ്പോ എല്ലാം നിശ്ചയിക്കപ്പെട്ട പോലെ നടക്കുന്നു. രമണ മഹർഷി തന്നെ 16-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്നും ഓടി തിരുവണ്ണാമലയ്ക്ക് വന്നു. രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. രണ്ടു വർഷമായി അറിയാൻ, പലയിടത്തും അന്വേഷിച്ച് നടന്ന് രണ്ടു വർഷത്തിന് ശേഷമാണ് ആരോ പറഞ്ഞു കേട്ട് തിരുവണ്ണാമലയ്ക്ക് വരുന്നത്. അവിടെ വന്നപ്പോ പ്രവാളഗിരിനാഥർ ക്ഷേത്രം പവിഴക്കുന്നിൽ വെച്ച് തന്റെ മകനെ കാണുന്നു. പക്ഷേ മഹർഷി കണ്ടതായിട്ടേ ഭാവിച്ചില്ല. തലയൊക്കെ വളർന്ന്, നഖമൊക്കെ വളർന്ന്, ആകപ്പാടെ കണ്ട ഭയങ്കരമായ രൂപം പുറമേക്ക്. കൊറേ ദിവസം വന്ന് അമ്മ വന്ന് കരയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാനായിട്ട്. എന്തൊക്കെയോ പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കി, യാതൊരു കാര ഒന്നിനും വഴങ്ങിക്കൊടുക്കാതെ നിശ്ചലമായിട്ട് പാറ പോലെ ഇരുന്നു അമ്മയുടെ മുമ്പിൽ. അവസാനം ആ നാട്ടുകാരൊക്കെ കൂടെ പറഞ്ഞു, സ്വാമി അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയില്ലെങ്കിൽ, മൗനത്തിലായതുകൊണ്ട് പറയില്ലെങ്കിൽ വേണ്ടില്ല, എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞൊരു പേപ്പറും ഒരു പെൻസിലും കൊടുത്തു. അപ്പൊ ആ പേപ്പറിൽ എഴുതി കൊടുത്തു, ഓരോരോ ജീവനെയും അതാത് ജീവന്റെ പ്രാരബ്ധത്തിനനുസരിച്ച്, അതാത് ജീവന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അന്തര്യാമിയായ ഈശ്വരൻ എന്തൊക്കെ ചെയ്യിപ്പിക്കണമോ അതൊക്കെ ചെയ്യിപ്പിക്കുന്നു. ഓരോ ജീവന്റെ ജീവിതത്തിലും പ്രാരബ്ധമനുസരിച്ച് എന്തൊക്കെ നടക്കാനുണ്ടോ അതൊക്കെ ആരൊക്കെ തന്നെ വേണ്ടാന്ന് വെക്കണമെന്ന് ശ്രമിച്ചാലും നടന്നേ ഇരിക്കും. എന്താണോ നടക്കാൻ നിശ്ചയിക്കപ്പെടാത്തത്, അത് ആര് തന്നെ അതിന് എതിരായിട്ട് നിന്നാലും അതിനെ മാറ്റിമറിക്കണമെന്ന് ശ്രമിച്ചാലും അത് നടക്കില്ല. അപ്പോ നമ്മളുടെ ബാഹ്യ ജീവിതം മുഴുവൻ ഈശ്വര ഇച്ഛ അല്ലെങ്കിൽ നിയത്തി അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഒഴുകണു എന്ന് ആരറിയുന്നു, അവര് ഇത് അറിഞ്ഞ് അടങ്ങി ശരണാഗതി ഭാവത്തിൽ മൗനമായിരിക്കുന്നതാണ് നല്ലത് എന്ന് എഴുതി കൊടുത്തു. ഇതൊരു മഹാവാക്യം പോലെ ആദ്യം കൊടുത്ത ഒരു ഉപദേശമാണ്. ഈ ഉപദേശത്തിന്റെ അന്തസത്ത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ പരീക്ഷിച്ചാൽ കാണാം. ഫിസിക്കൽ പ്ലെയിനില് കംപ്ലീറ്റ് ഡിറ്റർമിനിസം ആണ്. ഫിസിക്കൽ പ്ലെയിനില് ഒന്നാമത് ശരീരം തന്നെ എടുത്തുകൂടാ, ശരീരം തന്നെ എടുത്തുകൊള്ളാം. എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ നമുക്ക്? കറുത്ത ശരീരത്തോടെ ജനിച്ച ഒരാൾക്ക് വെളുത്ത ശരീരം ആകാൻ പറ്റുമോ? സ്ത്രീയായിട്ട് ജനിച്ചിട്ട് പുരുഷനാകാൻ ഒക്കോ? അഥവാ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ ഈ ശരീരം ഇപ്പൊ നമുക്ക് തന്നത്? ഇനിയിപ്പോ എത്ര കാലം ആയുസ്സുണ്ട്? എന്തെങ്കിലും വല്ല നിശ്ചയമുണ്ടോ? യാതൊന്നിലും നമുക്ക് ഒരു സങ്കല്പവും ഇല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജീവിതമാകുന്ന ഒരു നദി. നമ്മളുടെ അച്ഛൻ അമ്മ ബന്ധുക്കൾ ഒക്കെ ആരായിരിക്കണം, ഒന്നിനും നമുക്ക് സ്വാതന്ത്ര്യമില്ല. അത് അതിന്റെ പാട്ടിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അതിലിരിക്കണം. ഭവിതവ്യം ഭവേദേവ, ഇവിടെ എന്ത് ഭവിക്കണം എന്നുണ്ടോ അത് ഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരീരം അതിന്റെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു, യാതൊന്നിലും നമുക്ക് സ്വാതന്ത്ര്യമില്ല. എന്ത് സൂക്കേട് വരും പോലും അറിയില്ല. ഇന്നിപ്പോ സയൻസ് പോലും അത് പറഞ്ഞു തുടങ്ങിയിരിക്കണമെന്നാ പറയണം. ഒരു ജീവന്റെ ഉള്ളിലുള്ള കോശങ്ങളെയൊക്കെ പരീക്ഷിച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ, അതിന് ചാൻസ് ഉണ്ടെന്നൊക്കെ പറയണം. അതായത് ഒരാൾക്ക് ഒരു 30 വയസ്സാവുമ്പോ അയാളുടെ രൂപം എങ്ങനെ ഉണ്ടാവും എന്നൊരു കൊച്ചു കുട്ടിയുടെ കോശം എടുത്തിട്ട് പരീക്ഷിച്ച് പറയാമത്രേ. എന്ത് വ്യാധി വരാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങോട്ട് അവിടെ ഇറക്കി വെച്ചിരിക്കണമെന്ന് അർത്ഥം. അതുപോലെ ജനനം മരണം, സിമ്പിൾ ഫാക്ട്, മരണം വാർദ്ധക്യം, ഇതിലൊന്നും തന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പൗരുഷത്തിനെ കടത്താൻ ഒക്കുവോ? ഇതിനെയാണ് വിധി എന്ന് ഇവിടെ ആ വാക്കുകൊണ്ട് ഭഗവാൻ സൂചിപ്പിച്ചത്. വിധിയെ അതിനെ ഒരു വിധത്തിലും മാറ്റിമറിക്കാൻ ഒക്കുകയില്ല. പ്രാരബ്ധമനുസരിച്ച് ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കണമോ അത് സംഭവിക്കും. അതിന് ഭക്തന്മാർ പറയുമ്പോൾ ഈശ്വര ചിത്തം എന്ന് പറയും. ദേവരാജ മുതലിയാർ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ എല്ലാം ഈശ്വരൻ ചിത്തമാണെന്ന് പറയണമല്ലോ, ഞാനിപ്പിത ഈ കർച്ചീഫിനെ ചുവട്ടിലേക്ക് ഇടണു, ഇത് ഈശ്വരൻ ചിത്തമാണോ? മഹർഷി പറഞ്ഞു, അതെ, അല്ലെങ്കിൽ ഈ കൈ ഇങ്ങിടുന്ന് ഉയർത്താൻ പറ്റില്ല തനിക്ക്. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര സ്വദാംന അന്യാംശ ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പൊ ആ ചേതനയുടെ സാന്നിധ്യത്തിൽ ഒരു സങ്കല്പം ഉണ്ടായിട്ടാണല്ലോ കൈയും കാലും ഒക്കെ ചലിക്കുന്നത്. ആ സങ്കല്പം എവിടുന്ന് ഉദിച്ചു? ഇപ്പൊ വിധി, വിധി എന്ന് വെച്ചാൽ പിന്നെയും വ്യാഖ്യാനിച്ചു പോയാൽ വിധി എന്താണ്? പൂർവകർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് വിധി എന്ന് പറയും. ഇങ്ങനെ അന്വേഷിച്ചു പോയാൽ ഇതിനൊരു അന്തമേ ഇല്ല. ആ പൂർവകർമ്മം എങ്ങനെ ഉണ്ടായി? ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ ഒരു കാര്യം നിശ്ചയം, നമ്മൾക്ക് അടുത്ത മൊമെന്റിൽ നമ്മളുടെ ജീവിതത്തിൽ എന്ത് വരാൻ പോണോ നമുക്കറിയില്ല. എന്തൊക്കെ പൗരുഷം പ്രയത്നം പറഞ്ഞുകൊണ്ടിരുന്ന, അപ്പൊ ഗുജറാത്തിൽ ഭൂകമ്പം വന്ന ആളുകളൊക്കെ പൗരുഷം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാവും, ബോംബെയിലെ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ പൗരുഷം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാവും. ഒന്നിനും പ്രകൃതി വഴങ്ങി കൊടുക്കണില്ല മനുഷ്യന്റെ പൗരുഷത്തിന്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിനിൽ സമർത്ഥമായിട്ട് നല്ല കമ്പാർട്ട്മെന്റിൽ സുഖമായിട്ട് സീറ്റൊക്കെ പിടിച്ചിരുന്നു, ട്രെയിനെ കമിഴ്ന്നു വീണാൽ എന്ത് ചെയ്യും? അപ്പോ ആ കാര്യത്തിൽ ഇനിയൊരു ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഒരു ആന എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. ആനയുടെ തുമ്പിക്കൈ ഭാഗത്തു നിന്ന് ഒരു ഉറുമ്പ് അതിന്റെ വാൽ ഭാഗത്തിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉറുമ്പ് ധരിക്കാണ് എനിക്കിപ്പോ കൊച്ചിയിലേക്ക് പോണം. അത് കൊച്ചി വശത്തിലേക്ക് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തുവോ? അത് എത്ര തന്നെ അങ്ങോട്ട് പോയാലും ഈ ആന ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു എൻറ്റയർ അണ്ടർഗ്രൗണ്ട് മൂവ്മെന്റ് നടക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഈ ചലനമൊക്കെ തന്നെ ഓടുന്ന ട്രെയിനിന്റെ ഉള്ളിലുള്ള ചലനം പോലെ, അതൊരു ഭ്രമം. അപ്പൊ വിധേഹേ പ്രയത്നസ്യ ച കോപിവാദ തയോർദ്വയോർ മൂലം അജാനതാം സ്യാത്. വിധിയാണോ പ്രയത്നമാണോ എന്ന് പരസ്പരം ശണ്ഠ കൂടുന്നവര് രണ്ടിന്റെയും മൂലം അന്വേഷിച്ചു നോക്കാത്തവരാണ്. വിധേഹേ പ്രയത്നസ്യ ച മൂലവസ്തു, രണ്ടിനെയും മൂലവസ്തു എന്താ? ആദ്യം നോക്കിയാൽ രണ്ടിനെയും നമ്മൾ വിധി പ്രയത്നം എന്ന് പറയുന്നത് ഈ അഹങ്കാരത്തിന് വെച്ചുകൊണ്ടാണ്, ഈ ജീവഭാവത്തിനെ വെച്ചുകൊണ്ടാണ് വിധിയാണോ പ്രയത്നമാണോ എന്നുള്ള ചർച്ച തന്നെ. വിധി ആർക്കാ? എനിക്ക്. പ്രയത്നം ചെയ്യുന്നതും ഞാൻ തന്നെ. വിധിയുടെ അനുഭവങ്ങളൊക്കെ എനിക്ക് വരണു, അതിനെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതും ഞാൻ തന്നെ. തയോർ ദ്വയോർ മൂലം അജാനതാം സ്യാത്. വിധേഹേ പ്രയത്നസ്യ ച മൂലവസ്തു സഞ്ജാനതാം നൈവ വിധി നയത്ന. രണ്ടിനും മൂലമായിട്ട് വ്യക്തിബോധം ഉണ്ടല്ലോ, അവിടെ ഞാനുണ്ട് എന്നുള്ള അഹങ്കാരം ഉണ്ട്. ജീവിതത്തിൽ സകലതും ഈ പുറമേക്ക് കാണുന്നതൊക്കെ തന്നെ ഇങ്ങനെ നിയതി നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ചോദ്യം വരും, അപ്പൊ പിന്നെ ജീവിതത്തിന് എന്തർത്ഥം? നമുക്ക് എവിടെയാ സ്വാതന്ത്ര്യം ഉള്ളത്? എങ്ങനെ സ്വാതന്ത്ര്യം, എങ്ങനെ ശാന്തി? അതിനും മഹർഷിയുടെ ഉത്തരം, ശരീരത്തിനോ പ്രകൃതിയുടെ സ്വത്തായിട്ടുള്ള ഈ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ അപരാപ്രകൃതി, അപരാപ്രകൃതിയാണ്. ഭഗവാൻ തന്നെ ഗീതയില് നമ്മളുടെ ജീവാഹന്ത മുതൽ സ്ഥൂലദേഹം വരെ സകലത്തിനെയും അപരാപ്രകൃതിയായിട്ട് പറഞ്ഞിരിക്കുന്നു. ഭൂമി രാപ്പോ അനലോ വായു ഖമ്മനോ ബുദ്ധിരേവച്ച് അഹങ്കാരയിതീയം മേ ഭിന്ന പ്രകൃതി അഷ്ടധ. ഈ അഷ്ടധാ പ്രകൃതി, എട്ട് പ്രകൃതികളും ഭഗവാന്റെ കൺട്രോളിലാണ്, ഭഗവാന്റെ പ്രകൃതിയുടെ നിയതിയുടെ കൺട്രോളിലാണ്. അത് നമ്മളുടെ നമ്മൾ ധരിച്ച് അതിൽ വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചിന്തിക്കും. സ്വാതന്ത്ര്യം എവിടെയാ ഉള്ളത്? ഈ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ധരിക്കുന്നവനാര് സ്വാതന്ത്ര്യം ഇതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാതെ ഇരിക്കുന്നതിലാണ്. ശരീരത്തില് എന്തൊക്കെ വരണോ വരട്ടെ, മനസ്സിൽ എന്തൊക്കെ വരുന്നു വരട്ടെ, ഇതൊക്കെ ആർക്ക് വരുന്നു? എനിക്ക് വരുന്നു, ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് സുഖം അനുഭവപ്പെടുന്നു, എനിക്ക് ദുഃഖം അനുഭവപ്പെടുന്നു. എനിക്ക് സുഖം വരണം, ദുഃഖം വരാൻ പാടില്ല. ഇതൊക്കെ കരുതുന്ന ഈ അഹങ്കൃതി, വ്യക്തിബോധം, ഈ വ്യക്തിബോധത്തിന്റെ മൂലം അന്വേഷണം ചെയ്തു നോക്കുമ്പോൾ ഈ വ്യക്തിബോധം തന്നെ ഒരു കള്ളം, ഈ വ്യക്തിബോധം തന്നെ ഒരു കള്ളമാണ് എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോ നൈവ വിധിഹീന യത്ന, ഇവിടെ വിധിയുമില്ല യത്നവുമില്ല. ഭഗവാൻ തന്നെ ഒരു അനേക നാമരൂപങ്ങൾ എടുത്ത് ഭഗവാൻ തന്നെ കളിക്കുമ്പോ, ഭാഗവതത്തിലെ ഇടയ്ക്ക് വരുന്ന ശ്ലോകം, ഈശസ്യ ഹി വശേ ലോകഃ യോഷാ ദാരുമയീ യഥ, ഭഗവാൻ കളിപ്പാട്ടം പാവക്കൂത്തില് പാവകളെ കളിപ്പിക്കും. സ്വാതന്ത്ര്യം എവിടെ? സ്വാതന്ത്ര്യം ഇത് കളിയാണ് എന്നറിയുന്നതിലാണ്. ഒരു നാടകത്തിൽ ഒരു ട്രാജഡി കഥാപാത്രം നടിക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് ദുഃഖമൊന്നുമില്ല, അയാൾ രസിച്ച് കരയും. അയാളുടെ ദുഃഖത്തിനെ എത്ര കണ്ട് മറ്റുള്ളവർ ആസ്വദിക്കണോ അത്ര കണ്ട് അയാൾ സന്തോഷിക്കും. എന്താ, നാടകമാണെന്ന് അറിയണതുകൊണ്ട്. ഇത് നാടകമാണെന്ന് അറിയണതുകൊണ്ട്. അതേപോലെ ഭഗവാൻ കളിപ്പിക്കുകയാണ് എന്ന് അറിയുന്ന ജീവന് ആ കളിപ്പിക്കുകയാണെന്ന് അറിയുന്നത് തന്നെ സ്വാതന്ത്ര്യമാണ്. ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാമൃഗാസ്തേ ജനാ. അപ്പൊ വിധി നമ്മളെ കളിപ്പിക്കുന്നതൊക്കെ ഈശ്വര ചിത്തം എന്ന് അറിയുമ്പോ ആ ഈശ്വര ചിത്തം തന്നെ നമുക്ക് സ്വാതന്ത്ര്യമാണ്. പ്രയത്നം ചെയ്യുന്ന ജീവാഹന്തയായ ഞാൻ, പ്രയത്നം ചെയ്യുന്ന ജീവാഹന്തയായ ഞാൻ ആരാണ്? ഈ ജീവാഹങ്കാരം ഉണ്മയാണെന്ന് കരുതിയാണല്ലോ ദുഃഖം. എനിക്ക് ഇത്രയധികം വിഷമം വരുന്നു. മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, ഇത്രയധികം ദുഃഖം ജീവിതത്തിൽ ഉണ്ടാവണമല്ലോ, ഈ ദുഃഖത്തിനൊക്കെ എവിടെ പ്രായശ്ചിത്തം, എവിടെ പരിഹാരം? അപ്പോ അതിന് ഉത്തരം ഭഗവാൻ പറഞ്ഞത്, ഈ ദുഃഖിക്കണവൻ ആര് എന്ന് വിചാരം ചെയ്ത് നോക്കി ആഴത്തിൽ ചെന്നാൽ ഈ ദുഃഖിക്കുന്ന ആളെ അവിടെ ഇല്ല എന്ന് മനസ്സിലാവും. അവിടെ പരമശാന്തിയെ നിൽക്കുകയുള്ളൂ. അല്ലാതെ പുറമേക്കുള്ള പ്രാരബ്ധത്തിനെ ഒന്നും, അങ്ങനെയാണെങ്കിൽ പിന്നെ എളുപ്പമായല്ലോ. പ്രാരബ്ധത്തിൽ നിന്നും മാറ്റിമറിക്കാൻ സാധ്യമല്ലാന്ന്. അതാണ് ജ്ഞാനികളെ നമുക്ക് ദുഃഖിച്ച് കാണിക്കുന്നത്. പുറമേക്ക് മാറ്റണതല്ല, അകമേക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊള്ളുക, ഭാവത്തിനെ മാറ്റിക്കൊള്ളുക. അതുകൊണ്ട് ഗുണമുണ്ടാവുമോ? പൂർണ്ണ ഗുണമുണ്ടാവും. സുഖവും ഇയാളെ ബാധിക്കില്ല, ദുഃഖവും ഇയാളെ ബാധിക്കില്ല. ഇയാൾക്ക് ദുഃഖം വരുന്നതും വിഷമങ്ങളൊക്കെ വരുമ്പോഴും ഇയാൾ ബാധിക്കപ്പെടാതെ ഇരിക്കാനേ ഈ ജ്ഞാനത്തിന് സഹായമാകാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ രണ്ടിലും ഇയാളുടെ പൂർണ്ണത നഷ്ടപ്പെടില്ല, ശാന്തി നഷ്ടപ്പെടില്ല, സ്വരൂപാനുഭവം നഷ്ടപ്പെടില്ല. അപ്പൊ സ്വരൂപാനുഭവത്തിനെ നേടിയ ജ്ഞാനിക്കും പുറമേക്ക് ദുഃഖങ്ങൾ വരും, ശാരീരികമായ ദുഃഖങ്ങൾ വരും, വിഷമങ്ങൾ വരും. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കില്ല. ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇതൊക്കെ ഭഗവാൻ ഗീതയിലും എടുത്തു പറഞ്ഞല്ലോ. ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത, ഇതിലൊക്കെ തന്നെ സംഘമില്ലാതിരിക്കുന്നു. അവിടെയാണ് സ്വാതന്ത്ര്യം. മഹർഷിയുടെ ജീവിതത്തിൽ തന്നെ ഒരു കഥ പറയാം. നമുക്ക് പ്രാരബ്ധവശാൽ ഈ ഭഗവാൻ തണുപ്പും ചൂടും പോലെയാണ് സുഖദുഃഖങ്ങളും എന്ന് ഗീതയില് പറഞ്ഞു. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദാ ആഗമാപായിനോ അനിത്യാഹ താൻ സ്ഥിതിക്ഷ സ്വഭാരത. ഈ തണുപ്പും ചൂടും പോലെയാണ് സുഖദുഃഖം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. തണുപ്പും ചൂടും സീസണാണ് അല്ലെ? തണുപ്പ് കാലം ചൂട് കാലം ഒന്നും മാറ്റാൻ വയ്യ. അതിനോട് സുഖദുഃഖങ്ങളെ എങ്ങനെ ഉപമിക്കാം എന്ന് വെച്ചാൽ, സുഖദുഃഖങ്ങൾക്കും സീസണുണ്ട് എന്നാണ്. എന്താ സീസൺ എന്ന് വെച്ചാൽ, ഒരു ജീവന് ഒരു കാലത്ത് എന്ത് ചെയ്താലും സുഖമായിരിക്കും. അതേപോലെ ദുഃഖത്തിന്റെ ഒരു കാലഘട്ടവും ആ ജീവിതത്തിൽ വരും. ഇതൊക്കെ പ്രാരബ്ധത്തിന്റെ ഫ്രൂയിഷൻ പീരീഡാണ്. ഓരോ കാലത്ത് പ്രാരബ്ധത്തിന്റെ ഫ്രൂയിഷൻ പീരീഡ് അനുസരിച്ച് സുഖം വരേണ്ട സമയത്ത് സുഖം വരും, ദുഃഖം വരേണ്ട സമയത്ത് ദുഃഖം വരും. അതുകൊണ്ടാണ് ഇതിനോട് ഉപമിച്ചത് ഭഗവാൻ ഈ സുഖദുഃഖങ്ങളെ. പക്ഷേ ദുഃഖം വരുമ്പോ ഭഗവാനെ അല്ലെങ്കിൽ ഒരു സദ്ഗുരുവിനെയും അല്ലെങ്കിൽ സ്വയമേവ ജ്ഞാനത്തിനെ ആര് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുവോ അവർക്ക് ആ ദുഃഖം തന്നെ അധ്യാത്മ അനുഭവമായിട്ട് മാറും. മഹാഭാരതത്തിൽ കൃഷ്ണനുമായി സമ്പർക്കം വന്നതുകൊണ്ട് പാണ്ഡവർക്ക് വിഷമമൊന്നും തീർന്നു കിട്ടിയില്ല, വിഷമമൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷേ കുന്തി പറയണു, ഭഗവാനെ ആ വിഷമമൊക്കെ തന്നെ അവിടുന്ന് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭക്തിയായിട്ട് തീർന്നു, അനുഭൂതിയായിട്ട് തീർന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ വിഷമമാണ് എന്റെ വലിയൊരു കൂട്ടുകാരൻ. വിപതഃ സന്തുന ശശ്വത് തത്ര തത്ര ജഗത്ഗുരു. വിപദോ നൈവ വിപദഃ സമ്പദോ നൈവ സമ്പദഃ വിപദ് വിസ്മരണം വിഷ്ണോഹോ സമ്പത്ത് നാരായണ സ്മൃതി. ഈ വിപത്ത് അനുഗ്രഹമായിട്ട് തീർന്നു എന്നാണ്. എന്താന്ന് വെച്ചാൽ ഈ വിപത്ത് വരുമ്പോഴും ഭഗവാനെ മറന്നില്ല. ഭഗവാനെ മറന്നില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്വരൂപത്തിനെ മറന്നില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ അഹങ്കാരത്തിനെ താനെന്ന് കരുതിയാൽ ഓരോ അനർത്ഥവും നമ്മൾ ബാധിക്കും. ഈ അഹങ്കാരം ഞാനല്ല, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ് എന്നുള്ള അനുഭവം ഒരു ക്ഷണനേരം മറക്കാതെ ഇരിക്കുകയാണെങ്കിൽ ശരീരത്തിനെ ബാധിക്കണതൊക്കെ ബാധിച്ചിട്ട് പോകും, പക്ഷെ സ്വരൂപത്തിനെ അത് സ്പർശിക്കില്ല. ഇതിന് ഒരു ഒരു കഥ പറയാം. മഹർഷി കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, രംഗൻ എന്നു പേര്. ഇവര് ഒന്നിച്ച് കളിക്കുകയും വളരുകയും ഇവരുടെ ഗ്രാമത്തിലെ ഒരു കുളത്തില് ചാടി നീന്തുകയും കുളിക്കുകയും നീന്തുകയും ഒക്കെ ചെയ്യും. അപ്പോ മധുരയിൽ നിന്നും തിരുവണ്ണാമലയിലേക്ക് ഓടി വന്ന് രണ്ടു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇവിടെ ഉള്ള കാര്യമൊക്കെ അറിയണത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ രംഗൻ കാണാൻ വന്നു. അദ്ദേഹത്തിന് അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് അനേകം കുട്ടികളൊക്കെ ഉണ്ടായി, വലിയ കുടുംബം പെരുത്ത സമയമാണ്. അപ്പോഴാണ് കാണാൻ വരുന്നത്. ഈ രംഗൻ തന്നെ തന്റെ അനുഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ കാലത്ത് അതൊരു ഭാഗ്യം, അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. സ്കന്ദാശ്രമത്തിൽ ഭഗവാൻ ഇരിക്കുമ്പോഴാണ് ഇയാള് പടി കയറി മല കയറി വരുന്നത്. അപ്പോഴേക്കും മഹർഷിയും ആ അതിതീവ്രമായ അന്തർമുഖ സ്ഥിതിയിൽ നിന്നും സഹജസ്ഥിതിയിൽ എല്ലാം കണ്ട് വർത്തമാനം പറയുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ സ്കന്ദാശ്രമത്തിൽ രംഗൻ കയറി വരുമ്പോ അമ്മയുണ്ട് അവിടെ, അഴകമ്മാൾ അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ അമ്മയോട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അത്രേ അമ്മ ആര് വരാപ്പാര്, നമ്മ രംഗൻ വരാം, രംഗൻ വരണു. വളരെ പ്രിയമായിട്ട് തന്റെ കൂട്ടുകാരനെ, കുട്ടിക്കാലത്ത് എങ്ങനെ കൂട്ടുകാരനോട് ബന്ധം ഉണ്ടായിരുന്നു അതേ ഭാവത്തോടെ. പക്ഷെ രംഗന് മഹർഷി വന്ന് കാണുമ്പോ തന്റെ കുട്ടിക്കാലത്തിലെ കൂട്ടുകാരൻ എന്നുള്ള ഭാവമേ തോന്നിയില്ല. ആദ്യം കണ്ടതുമേ അദ്ദേഹം തന്നെ പറയുന്നു, ആകപ്പാടെ പതറിപ്പോയിരുന്നു. എന്റെ ആ പുറം ചട്ട തന്നെ മാറിപ്പോയിരിക്കുന്നു, അകമേക്കുള്ളതല്ല പുറം ചട്ട തന്നെ മാറിപ്പോയിരിക്കുന്നു. ഹംഫ്രീസ് മഹർഷിയെ വിരൂപാക്ഷ ഗുഹയിൽ കണ്ടപ്പോ എഴുതി, ഐ ഫെൽറ്റ് ദാറ്റ് ഹിസ് ബോഡി വാസ് എ ഡെഡ് കോർപ്സ്, മൂവ്മെന്റ്ലെസ് ഡെഡ് കോർപ്സ്. But through his eyes, God was radiating terrifically. ശരീരം നിശ്ചലമായ ഒരു ജഡം പോലെ ഇരിക്കുന്നു, അകമേ നിന്നും ഉജ്ജ്വലമായ ദിവ്യ തേജസ് പുറമേക്ക് പ്രവഹിക്കുന്നു. അപ്പൊ രംഗന് കണ്ടപ്പോ തന്നെ ഈ ഭാവമാണ്. രംഗൻ ഭഗവാനെ കാണാൻ വന്നപ്പോ വളരെ രണ്ടുപേരും വളരെ പ്രിയമായിട്ട് പഴയ കഥകളൊക്കെ പറഞ്ഞു. കുചേലൻ കൃഷ്ണനെ കാണാൻ വന്നപ്പോ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ കോൺവെർസേഷനില് രംഗൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ അവിടുന്ന് മധുരയിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോ ഇത്തരം, അതായത് ഈ ആത്മാനുഭവം ഉണ്ടായ ശേഷം ഏകദേശം ഒരു രണ്ടു ഒന്നര മാസത്തോളം രംഗന്റെ കൂടെ സ്കൂളിലേക്ക് പോക്കും വരവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്ന്, പക്ഷെ എന്താന്ന് അവർക്ക് ആർക്കും പിടികിട്ടിയില്ല. ആ ഒന്നര മാസക്കാലം പരമശാന്തമായ ഒരു ഭാവവും ഒരുവിധ ചലനമില്ലാത്തൊരു സ്ഥിതിയൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും എന്താ സംഭവിച്ചതെന്ന് അവർക്കൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നീട് തിരുവണ്ണാമലയിൽ വന്നപ്പോ ഈ രംഗൻ ചോദിച്ചു, ഈ ആത്മാനുഭവം ഉണ്ടായത് എന്റെ അടുത്ത് എങ്കിലും പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, എനക്കേ തെരിയാതെ പോയി, എനിക്ക് തന്നെ അറിയില്ലല്ലോ അത് എന്താ സംഭവിച്ചതെന്ന്. ഞാൻ വിചാരിച്ചു നല്ല സുഖമായിട്ടുള്ള എന്തോ ഒരു വ്യാധി പിടിപെട്ടിരിക്കണു എന്നാ വിചാരിച്ചത് അത്ര. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഉപനിഷത്തോ ഗീതയോ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇത് ഇങ്ങനൊരു ആ കാര്യം ഉണ്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അറിയില്ലല്ലോ. എന്തോ സുഖമായിട്ടുള്ള ഒരു വ്യാധി, നല്ല ശാന്തി മനസ്സിന്, എന്തോ ഒരു ഭാവം, സുഖമായൊരു വ്യാധി പിടിപെട്ടു എന്നാ വിചാരിച്ചതെന്ന്. അവിടെ രണ്ട് ഇൻസിഡന്റ്, ഒരു ഇൻസിഡന്റ് പറഞ്ഞു വരുമ്പോ ആ അനുസന്ധാനത്തിന് വേണ്ടി ഇങ്ങനെ പറയുന്നു. ഇവര് മധുരയില് ഒരു കുളത്തിലെ മുകളില് കല്ലിന്റെ മുകളിൽ നിന്ന് ഡൈവ് അടിക്കും കുട്ടികളൊക്കെ. ഇദ്ദേഹത്തിന് നല്ല ബലമായ ശരീരമാണ് ഭഗവാൻ അവിടെ ഉള്ളപ്പോ. ഈ കുളത്തില് ഡൈവ് അടിച്ച് ഉള്ളിൽ പോയിട്ട് അന്ന് എന്ത് ചെയ്യത്രെന്ന് വെച്ചാൽ, ഈ രംഗനെ വെള്ളത്തിന്റെ ഉള്ളിൽ ഊളയിട്ടിട്ട് കാലുകൊണ്ട് പൃഷ്ഠത്തിൽ അടിക്കും. രംഗൻ വളരെ പാവമാണ്, സാധുവാണ്. രംഗന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, വെളാച്ചേരി എന്നുള്ള സ്ഥലമാണ് ഇവർക്ക്, മണിയെന്ന് പേര്. മാ പോക്രിയാണ്, പോക്രി എന്നാണ് പേര് അദ്ദേഹത്തിന്. നാട്ടിൽ തന്നെ ടൈറ്റിൽ പോക്രി മണി എന്നാണ്. അദ്ദേഹത്തിന്റെ കഥ വേറെ, അത് വളരെ രസമായ ഒരു ഇൻസിഡന്റ് അത്. അദ്ദേഹത്തിന് ഭഗവാൻ ശിവനാമ ദീക്ഷ കൊടുത്തു, അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ പോക്രി മണിയർ. അത് പിന്നീട് അദ്ദേഹം വലിയ ജ്ഞാനിയായിട്ട് മാറി. പക്ഷെ ഈ രംഗൻ വളരെ സാത്വികനാണ്, പരമസാധുവാണ്. അപ്പൊ ആ കാലുകൊണ്ട് ഇങ്ങനെ തട്ടു അത്രേ, ഇരുമ്പ് പോലെ ഉണ്ടാവുന്നതാണ് കാലം. പിന്നെ അരുണാചലത്തിൽ വന്നപ്പോ മഹർഷി പറഞ്ഞു, നമുക്ക് പഴയ പോലെ കുളത്തിൽ കുളിക്കാൻ പോവാം. അദ്ദേഹത്തിന് അടുത്ത് നിന്ന് വർത്തമാനം പറയാനേ പേടിയാണ്, എന്നാലും ആ ലാഘവത്തോടെ ആ സൗലഭ്യത്തോടു കൂടെ പറഞ്ഞു. രണ്ടുപേരും കൂടെ മുലപ്പാൽ തീർത്ഥത്തിൽ കുളിക്കാൻ പോയി. ആ തീർത്ഥത്തിൽ കുളിക്കുമ്പോ ഈ പഴയ പോലെ തന്നെ വെള്ളത്തില് ചാടി ഉള്ളില് കാലുകൊണ്ട് തട്ടിയത്രേ. അപ്പൊ രംഗൻ കുളിച്ചു കയറിയതും ഭഗവാന്റെ കാലു തൊട്ട് കണ്ണിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അത്രേ ഭഗവാനെ, അന്നൊക്കെ ഈ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുമ്പോ ഇരുമ്പ് പോലെ ഉണ്ടാവും, ഇന്ന് വല്ല പുഷ്പം കൊണ്ട് അടിക്കണ പോലെ ഉണ്ട്, ഇതെങ്ങനെ ഈ മാറ്റം? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് ആ അനുഭവം ശരീരത്തിനെയേ മാറ്റിക്കളഞ്ഞു. ഇത് ഇതൊരു ഇൻസിഡന്റ്. വേറെ ചില ഇൻസിഡൻസ് ഒക്കെ, നല്ല രസമായ ഇൻസിഡൻസ് ഒക്കെ ഇവരുടെ തമ്മിലുണ്ട്. ഒരിക്കൽ രംഗനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പ്രദക്ഷിണത്തിന് പോകുമ്പോ വളരെ മഹർഷിയുടെ കൂടെ. അപ്പൊ ഭഗവാനെ, ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, അടയ വേണ്ടിയതെല്ലാം അടഞ്ചാച്ച്, കിട്ടേണ്ടത് എന്താണോ അത് കിട്ടിക്കഴിഞ്ഞു, ഇനി എന്ത് വേണമെങ്കിലും ആവാം എന്നാണ്. ആ ജ്ഞാനസ്ഥിതിയിൽ അവർക്ക് സർവസ്വാതന്ത്ര്യമാണ്. അപ്പോ കുറുമ്പായിട്ട് ഈ രംഗന്റെ ഭാര്യയെ ചോദിച്ചു, ഭഗവാനെ കല്യാണം കൂടെ പണിക്കലാമാ? അപ്പോ ജ്ഞാനപരിണയം എന്ന് പറഞ്ഞൊരു കാവ്യം എഴുതി, ജ്ഞാനം രമണനെ വിവാഹം കഴിച്ചതായിട്ട് ഒരു കാവ്യം എഴുതിയുണ്ട്. ഈ ഒരു ആശയം വെച്ച് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മധുരമായിട്ടുള്ള ഒരു ബന്ധമാണ്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഈ രംഗൻ മധുരയിൽ നിന്ന് വരും. അങ്ങനെ ഒരിക്കൽ വരുമ്പോ ഒരു ദിവസം പെടഞ്ഞുകൊണ്ട് വന്നു വൈകുന്നേരം. മഹർഷിയോട് കാര്യമൊന്നും പറഞ്ഞില്ല. രാത്രി സമയമായി. ഭഗവാൻ പറഞ്ഞു, എന്തോ കഞ്ഞി എന്തോ ഉണ്ട്, അത് കുടിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. കിടന്നു കഴിഞ്ഞപ്പോ ഇയാള് കരയുക, വിരുമ്പിക്കറിയാണ്. അപ്പൊ മഹർഷി അടുത്ത് വന്നിരുന്നു, എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, ഇതുപോലെ ജോലി പോയി, മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം, കടം, ഒരു നിവൃത്തിയും കാണാനില്ല, ആളുകളൊക്കെ ഉപദ്രവിക്കും എന്നുള്ള മട്ടിലായിരിക്കണം. പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യഗ്രതയിൽ പ്രശ്നം കൂടിക്കൊണ്ടേയിരിക്കണു, തീരണില്ല. സഹിക്കവയ്യാത്ത ദുഃഖം, വീട്ടിൽ പഷ്ണി, നേരെ ഒരു നേരത്തേക്ക് ആഹാരത്തിന് വീട്ടിൽ വക ഉണ്ടാക്കാന്ന് വെച്ചാൽ വഴി കാണാനില്ല. അങ്ങനെ ഇരിക്കുമ്പോ ആണ് ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തില് വീട്ടിൽ നിന്ന് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പോയി ഭഗവാനെ കണ്ട് ബോധിപ്പിച്ചിട്ട് നാളെ രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് പോരാം എന്ന് പറഞ്ഞിട്ട് മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. ഇങ്ങനെയാണ് ഇപ്പൊ സ്ഥിതി. നാളെ രാവിലെ നേരത്തെ എനിക്ക് പുറപ്പെടണം, ഇവിടെ അറിയിച്ചിട്ട് പോവാനായിട്ട് വന്നതാണ്. അവിടെ പോയിട്ടില്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം വീട്ടില്. ഇപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞറിയോ? വളരെ ഗൗരവമായി, ഇത്ര ഗൗരവമായിട്ട് പറഞ്ഞു. ഇങ്ങനെ വേറെ ആരുടെ കാര്യത്തിൽ അദ്ദേഹം ഡയറക്റ്റ് ഇന്റർഫിയറൻസ് നടത്തിയതായിട്ട് കഥയില്ല. പക്ഷെ ഈ രംഗന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ, ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹി ഏതത് ഉത്തമം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ, ഭക്തനും സഖാവും ആവുമ്പോ അവരുടെ അടുത്ത് പാർഷ്യാലിറ്റി അല്ല, പക്ഷെ ഭക്തനും സഖാവും ആകുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം വന്നു പോകും. രണ്ടും ഒരു ദ്വിതീയം മേ അന്തരാത്മാനം ത്വാമിയം ശ്രീരൂപസ്ഥിത എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുന്ന പോലെ ഒരു ഭാവമായി തീർന്നു. അപ്പൊ രംഗനോട് ഭഗവാൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ഇയാൾക്കാണെങ്കിൽ രാവിലെ എണീറ്റ് നേരത്തെ തിരിച്ചു പോകണം എന്നുള്ള സ്ഥിതിയാ. മഹർഷി കൊടുത്ത ആദേശം എന്താറിയോ? ഞാൻ പറയണവരെ രമണാശ്രമം, അപ്പോഴേക്ക് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞു, ഞാൻ പറയണവരെ ഈ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ പോവാൻ പാടില്ല എന്നാണ്. ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകരുത്. ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ അറിയിക്കാൻ അന്നൊക്കെ ലെറ്റർ കിട്ടാം, ഒരു ഒരാഴ്ചയാവും വീട്ടിൽ കിട്ടാൻ. ഫോണുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഉറച്ച് ഭഗവാൻ ആജ്ഞ കൊടുത്തു, ഞാൻ പറയണ വരെ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോവാൻ പാടില്ല. അന്നത്തെ ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസം കഴിഞ്ഞു, ഇദ്ദേഹം എഴുത്തൊക്കെ എഴുതി വീട്ടിലേക്ക്. ദിവസം ഒന്ന് കരയും, അനങ്ങാതെ കല്ലുപോലെ ഇരിക്കും, തത്വോപദേശം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ദുഃഖമൊക്കെ മാനസികമാണ്, സഹിച്ചുകൂടാ, തിദിക്ഷ സ്വഭാരത ഒക്കെ വരട്ടെ. എല്ലാ ദുഃഖത്തിനും മൂല കാരണം അജ്ഞാനമാണ്. തന്നെ മറക്കാതിരുന്നാൽ ഒരു ദുഃഖവും അവനെ ബാധിക്കില്ല, സ്വരൂപത്തിനെ ബാധിക്കില്ല. ഇങ്ങനെ ശാന്തമായിരിക്കും, ഇടയ്ക്ക് ഓർമ്മ വരുമ്പോ ദുഃഖം വരും. ഇങ്ങനെ ഒരു ദിവസം രണ്ടു ദിവസമല്ല, മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അകമയ്ക്ക് ഒരു തെളിച്ചമൊക്കെ, ജ്ഞാനത്തിൽ ഒരു തെളിച്ചമൊക്കെ ഏർപ്പെട്ടുവെങ്കിലും ഈ ദുഃഖം ഇങ്ങനെ നിൽക്കണു. ഒരു വേനൽക്കാലം ഒരു ദിവസം മലയുടെ മേലെ രണ്ടുപേരും കൂടെ പോയി, നല്ല തെളിഞ്ഞ ആകാശം, ധാരാളം നക്ഷത്രങ്ങൾ. അപ്പോ രംഗന് പഴയ ഓർമ്മ വന്നു, ഒന്ന് കരഞ്ഞു. കരഞ്ഞപ്പോ ഭഗവാൻ രംഗനോട് പറഞ്ഞു, അത്രേ രംഗ, ആ ആകാശത്തിൽ ദൂരത്തൊരു നക്ഷത്രം കാണണില്ലേ? ആ നക്ഷത്രം ഉണ്ടല്ലോ, നമ്മളുടെ സൂര്യൻ വലിയ ഗോളമാണ്, ഭൂമിയെക്കാളും എത്രയോ വലിയ ഗോളമാണ് സൂര്യൻ. ആ സൂര്യനേക്കാളും എത്രയോ മടങ്ങ് വലുപ്പമുള്ള ഒരു സൂര്യനാണ് ആ നക്ഷത്രം. പക്ഷെ ആ നക്ഷത്രം ഇത്രയധികം ദൂരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അത് വളരെ ചെറുതായിട്ട് കാണുന്നു. ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോ നമ്മളുടെ സൂര്യൻ ഒരു ചെറിയ ഒരു പന്താണ്. ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോ നമ്മുടെ സൂര്യനെ തന്നെ ഒരു ചെറിയ പന്തായി കണക്കാക്കാം, ആ സൂര്യനോട് ഉപമിക്കുമ്പോ നമ്മളുടെ ഭൂമി വളരെ ചെറുതാണ്. അപ്പൊ ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോ നമ്മളുടെ ഭൂമി എത്രയുണ്ട്? നമ്മളുടെ ഭൂമിയിലുടെ വലുപ്പം നോക്കുമ്പോ നമ്മളുടെ ഭാരതദേശം എന്ന് പറയുന്നത് എത്രയോ, അതിലും ഈ ജംബൂദ്വീപ്, അതിൽ ഈ ഭാരതദേശം എത്രയോ ചെറുത്. അപ്പൊ ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോ നമ്മളുടെ ഭാരതദേശം എത്ര ഉണ്ട്? അതിലും ഈ ഭാരതത്തിൽ തമിഴ്നാട് എന്ന് പറയുന്നത് എവിടെയോ ഒരിടത്ത് ഇരിക്കണു. ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോ ഇത് കാണാനേ ഇല്ല. ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോ ഈ തമിഴ്നാട്ടിൽ ഈ തിരുവണ്ണാമല എന്നുള്ള സ്ഥലം അത് എത്രയോ സ്പെക്കാണ്. അവിടെ ഒരു രമണാശ്രമം ഒരു മാപ്പിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അവിടെ മലയിൽ ഒരു സ്ഥലത്ത് ഈ രംഗൻ നിൽക്കണു. ആ നക്ഷത്രത്തിന്റെ വലുപ്പം അറിയാതെ ഈ രംഗൻ എവിടെയോ നിൽക്കണു. ആ നക്ഷത്രം എത്ര ബൃഹദാണെന്ന് ഈ രംഗൻ അറിയില്ല. രംഗന് രംഗൻ വലുതായിട്ടും നക്ഷത്രം വളരെ ചെറുതായിട്ടും തോന്നും. എന്നുവെച്ചാൽ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഗുരുകൃപ എന്ന് പറയുന്നത് ഈ ബൃഹദാകാരമായ നക്ഷത്രത്തിനെ ഇത്ര കണ്ട് ഡിസ്റ്റൻസ് എന്ന് കാണുമ്പോ വളരെ ഒരു ചെറിയൊരു സ്പെക്കായിട്ട് തോന്നണ പോലെയും നമ്മൾ വലുതായിട്ടും തോന്നുന്നു. ഇതിനെ വെച്ചുകൊണ്ട് ഭഗവാൻ പറയാണ്, അത്ര ബൃഹത്താകാരമായ ആ നക്ഷത്രത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ രംഗൻ എന്നൊരാൾ ഇവിടെ ഇല്ലേ ഇല്ല. എന്നുവെച്ചാൽ ആ മഹാകൃപയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ നമ്മൾ ഇല്ലേ ഇല്ല. പക്ഷെ ആ മഹാകൃപയ്ക്ക് മുമ്പ് നമ്മളുടെ അഹങ്കാരം അജ്ഞാനപ്രാബല്യം കാരണം ഞാൻ വലുതായിട്ടുള്ളതായിട്ടും അത് എവിടെയോ കാണാത്ത ദൂരത്തിൽ ഇരിക്കുന്നതായിട്ടും തോന്നും. മേഘം മൂടിയാൽ ചിലപ്പോ നക്ഷത്രമേ കാണില്ല. ആ നക്ഷത്രത്തിനെ കമ്പയർ ചെയ്യുമ്പോ നമ്മുടെ സൂര്യൻ എവിടെ? ആ നക്ഷത്രത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഭൂമി എവിടെ? ആ നക്ഷത്രത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഭൂമിയിൽ ഭാരതദേശം എവിടെ? ആ നക്ഷത്രത്തിനെ ഉപമിച്ചു നോക്കുമ്പോ ഈ ഭാരതദേശത്തിൽ ഈ തമിഴ്നാട് എവിടെ? അതിൽ ഈ ഒരു ചെറിയ പട്ടണം എവിടെ? അതിൽ ഈ രംഗൻ എവിടെ? എന്നിട്ട് ഈ ഒരു മൂലയിൽ നിന്നുകൊണ്ട് ഒന്നുമല്ലാത്ത ഈ രംഗൻ പറയുന്നു, എനിക്ക് ജീവിതം, എന്റെ പ്രശ്നം, എന്റെ ദുഃഖം, എന്റെ വിഷമം, എനിക്കത് പരിഹരിക്കാൻ പറ്റണില്ല. ഇന്ന് രാത്രി രംഗൻ മരിച്ചു പോവുകയാണെങ്കിൽ ആർക്ക് പ്രശ്നം? എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണം എന്നൊക്കെ അഹങ്കരിക്കണു. ഇന്ന് രാത്രി രംഗൻ മരിച്ചു പോവുകയാണെങ്കിൽ ഈ ഡ്യൂട്ടി ആര് ചെയ്യും? അവരൊക്കെ മരിച്ചു പോവോ? നിങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കണു എന്ന് വിചാരിച്ചിട്ടാണല്ലോ ദുഃഖം. ഈ ലോകത്തിൽ ആരും ആരെയും ആശ്രയിച്ചു കൊണ്ടിരിക്കണില്ല. ഇത് വെറും ഒരു ഭ്രമമാണ്. എന്നെ ആശ്രയിച്ചു കൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുടുംബത്തിലുള്ളവരൊക്കെ മരിച്ചു പോകുമോ? എല്ലാം ജീവിക്കും. ഈ ഭ്രമം കൊണ്ടാണ് ഈ ദുഃഖം മുഴുവൻ ഉണ്ടാവണത്. ഈ ഞാൻ, ഈ അല്പമായി ഞാൻ എന്താണ്, അത് എന്താ ഒന്ന് അല്പം ശ്രദ്ധിച്ചു നോക്കൂ. ഇത്രയും രംഗനോട് ഭഗവാൻ പറഞ്ഞപ്പോ